ഓരോരുത്തർക്കും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ വന്ദന അറിയിക്കും. ഞങ്ങള് പലപ്പോഴും പബ്ലിക് പ്രസംഗത്തിൽ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അച്ഛന്മാര്, ബിഷപ്പന്മാര്, പാസ്റ്റർമാര്, മറ്റ് മത അധ്യക്ഷന്മാര്, മൗലവിമാര്, സന്യാസിമാര് ഒക്കെ എല്ലാവരും പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളൊക്കെ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അത് ഇന്ന് രാത്രി ഒന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനെ ഗ്രീസിന്റെ തലസ്ഥാനമായ അഥേന പട്ടണത്തിൽ നിന്നുകൊണ്ട് അരയോപക കുന്ന് എന്നറിയപ്പെടുന്ന മാർഷ് ഹിൽ, ജോവിൽ നിന്ന് പൊട്ടി വീണ ഒരു കുന്നിന്റെ അവശിഷ്ടമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്, അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗത്തിൽ 8 തത്വസംഹിതകൾ താൻ പ്രസംഗിച്ചു. 8 തീസീസ് അതിനകത്തുണ്ട്. എല്ലാം പറയുവാൻ നേരമില്ല. അതിൽ ഒന്നാണ്, ഭൂതലത്തിൽ എന്നും കുടിയിരിപ്പാൻ ദൈവം തമ്പുരാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉൾക്കൊള്ളവാക്കിയിരുന്നു. ഒരുത്തനിൽ നിന്ന് സകലരും ഇപ്പൊ 785 കോടി ആളുകൾ ഈ ഗ്ലോബിലുണ്ട്. അത്രയും ആളുകളും ഒരുത്തനിൽ നിന്ന് ജനിച്ചു എന്ന സത്യം നമ്മൾ മറക്കരുത്. എല്ലാവരും നോക്കാട്ടെ, സ്തോത്രം. ഓർക്കുന്നവരുടെ കയ്യിൽ നിർത്തി പിടിച്ച സ്തോത്രം ഒരുത്തനിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ആ വാക്യം ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ ഓഫ് വൺ ബ്ലഡ് എന്ന. അങ്ങനെയാണെങ്കിൽ ഒരു രക്തത്തിൽ നിന്നാണ് ഇത്രയും ആളുകൾ ഈ ഗ്ലോബിൽ ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുമായിട്ട് നിങ്ങൾക്ക് രക്തബന്ധമുണ്ടെന്ന് ഓർത്താട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആഫ്രിക്കക്കാരനായ ഒരു കാപ്പിരി എന്നെല്ലാവരും പറയുമെങ്കിലും നിങ്ങൾക്ക് രക്തബന്ധമാണ്. അമേരിക്കക്കാരായ വെള്ളക്കാർ എന്ന് അവർ പറയും, വെളുത്ത നിറം വാക്കുമില്ല, ഇതാ വെളുത്ത നിറം. അങ്ങനെയാണെങ്കിൽ വെള്ളക്കാരെന്ന് പറയുന്ന പുള്ളി വെളുത്തതല്ല. ആ വ്യക്തിയെ വെള്ളക്കാരെന്ന് വിളിക്കാൻ പാടില്ല. ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും അന്യനല്ല, തമ്മിൽ അന്യനല്ല, സകല മനുഷ്യരുടെയും ശിരകളിൽ ഓടുന്ന രക്തം ഒന്നാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ച സ്തോത്രം പറഞ്ഞാല്, നമ്മുടെ രാഷ്ട്രഭാഷയിൽ ഞങ്ങൾ ചിലപ്പോഴതൊന്ന് ഉച്ചരിക്കാറുണ്ട്. ഹം ഏക്ക്, കറക്റ്റാണോ? ഹിന്ദി പാടാറിയോ? ഹിന്ദി പാടുന്നവർക്കറിയാം. എല്ലാവരുടെ നമുക്ക് പറയാം, ഹം ഏക്ക് ഹേ. അത്ര ശബ്ദമേ ഉള്ളോ? എല്ലാവരുടെ പുറത്ത് കൈ വെച്ച് പറഞ്ഞാണേ, ഹം ഏക്ക് ഹേ. ആ അതൊരു ഏക്കാണ്. രണ്ടാമത്തെ ഏക്ക് എന്ന് പറഞ്ഞത് ഹമാര പരമേശ്വർ ഏക്ക് ഹേ. മനസ്സിലായോ? ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. രാത്രി ഓർക്കണം. അതെ, SNDP സ്ഥാപകനായ നാണു ഗുരുസ്വാമിയുടെ, അദ്ദേഹത്തിന്റെ ആ പണി കഴിപ്പിച്ചിരിക്കുന്ന, മന കലാപരമായി പഠിച്ച് അദ്ദേഹത്തിന്റെ രൂപം വെച്ചിരിക്കുന്ന, തേടി വെച്ചിരിക്കുന്ന, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അപ്പോൾ ഒരു ദൈവം എന്ന് പറഞ്ഞ ആശയം അദ്ദേഹത്തിന്റെ ആശയത്തോടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുകയില്ല. എനിവേ, നിങ്ങളുടെ മനസ്സിലിരിക്കണം ദൈവമെന്നേ ഉള്ളൂ. ഒരു മനുഷ്യൻ, ഒരു ദൈവം, ഇതിന്റെ നടുവിൽ ഒരു മധ്യസ്ഥൻ. ഇന്ന് രാത്രി ഞങ്ങൾ ആ മധ്യസ്ഥനെ കുറിച്ചാണ് പ്രസംഗിക്കുവാൻ പോകുന്നത്. ആ മധ്യസ്ഥനെ കുറിച്ച് സംസാരിക്കുന്നതിൽ വളരെ സത്യമാണ് ഞങ്ങൾ സംസാരിക്കും. ഓരോരുത്തർക്കും ഞങ്ങളെതിരല്ല. വീണ്ടും ഇങ്ങനെ ഓർപ്പിക്കാം, ഈ ലോകത്തിലുള്ള 785 കോടി ആളുകളുമായിട്ട് എനിക്ക് രക്തബന്ധമുണ്ടെന്ന് സമ്മതിച്ചപ്പോഴാണ് ഇത് പ്രസംഗിക്കുവാൻ ദൈവനെ അനുവദിച്ചത്. ഇന്ന് രാത്രിയിൽ ബൈബിൾ കയ്യിലുള്ളവരെ ഉയർത്തിപ്പിടിച്ചൊരു സ്തോത്രം പറഞ്ഞാൽ കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ഇതൊരു മിഷനറി കോൺഫറൻസ് ആണ്. ഞാനൊരു ബൈബിൾ ടീച്ചർ, ഒരു സുവിശേഷ പ്രഭാഷകൻ മാത്രമേ ഉള്ളൂ. അതിനാൽ വലുതായിട്ടുള്ള പൊസിഷനൊന്നും എനിക്കില്ല. എന്നാൽ മിഷനറിമാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവരെയാണ് ഞാൻ കണ്ണുനീരോട്, സന്തോഷത്തോട് സ്വീകരിക്കുന്നത്. അവരുടെ ആ താഴ്മയുടെ സ്വഭാവത്തെയും അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളെ കഥാവിന്റെ ശ്രേഷ്ഠദാസന്റെ മനസ്സിൽ ഉദിച്ചു വന്ന സുവിശേഷത്തിന്റെ തിരത്തള്ളലിനെ ബഹുമാന പുരസരം ഇന്ന് രാത്രി ഞാൻ കാണുന്നു. ഞങ്ങളെയൊക്കെ ഈ പരുവത്തിൽ ആക്കിത്തീർത്ത ആളിന്റെ പേരാണ് യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആചാര്യ ഉപദേശി എന്ന് പറയുന്ന ഒരു സുവിശേഷകനുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം നിര്യാതനായി. ഇവിടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം തിരുവല്ല സിറ്റിയിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു കേൾക്കണം, ഞാൻ അടുത്തിരിപ്പുണ്ട്. അദ്ദേഹം പറയുകയാണ്, സുഹൃത്തുക്കളെ, എന്നിട്ട് ഇങ്ങനൊരു വാക്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. വലിയൊരു വാക്യം വെണ്ടക്കെ അച്ഛൻ എഴുതി വെച്ചിരിക്കുക. മറ്റൊരുത്തരിലും ഒന്ന് പറഞ്ഞേ, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന വലിയൊരു വാക്യം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതി വെച്ചിരിക്കുക. തിരിഞ്ഞതെന്ന് പറഞ്ഞു, ഈ ആള് ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ ആശാരിയുടെ ഗതി എന്താകുമായിരുന്നു? നായരുടെയും ഈഴവരുടെയും ക്രിസ്ത്യാനിയുടെയും കോഴിക്കൂട് പടുത് നടക്കേണ്ടി വന്നേനെ. എന്നാൽ കുഞ്ഞുങ്ങളെ, ഞാൻ ഇന്ന് പറയട്ടെ, എനിക്കിപ്പോൾ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പോകാം, റഷ്യക്ക് പോകാം, ഇംഗ്ലണ്ടിന് പോകാം. ഈ വ്യക്തിയാണ് എന്നെ ഉയർത്തിയത്. ഇന്നലെ രാത്രി ഈ മഹത്തായ ചിന്ത ഈ പ്രമുഖതയുള്ള സാംസ്കാരിക കേന്ദ്രമായ ഈ സിറ്റിക്ക് നൽകുവാൻ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, യുക്തിക്ക് ചേരാത്തത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന് യോഗാനന്തരം നിങ്ങൾക്ക് ഞങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിക്കാം. നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയിലെ യോഗം ഈ പട്ടണത്തിന് ഒരു വലിയ അനുഗ്രഹമായി തീരുമതി ഞാൻ വിശ്വസിക്കുന്നു. അനുഗ്രഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഒരു മനുഷ്യനുമായി വൈകാരികമായുള്ള യാതൊരു വൈരുദ്ധ്യ ശബ്ദവും ഇല്ലാത്ത ആളുകളാണ് മിഷനറിമാര്. മിഷനറിമാരെ ഓടിച്ചിട്ടടിക്കാം, തല്ലാം, കൊല്ലാം, പക്ഷെ തൊടുന്നത് സൂക്ഷിച്ചു വേണം. ദൈവദാസന്മാരെ തൊടുന്നത് സൂക്ഷിക്കണം. യഹോ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നതാണ്. ഓർമ്മയിലിരിക്കണം, നാളെയുടെ രാജാക്കന്മാരാണ് ഇരിക്കുന്നത്. രാജാക്കന്മാരായി നിത്യതയിൽ വാഴുവാനുള്ള ജീവിതങ്ങളാണ് സുവിശേഷം കയ്യിൽ പിടിച്ചത്. ഈ ഓർമ്മയോടുകൂടെ ഇന്ന് രാത്രി പ്രാർത്ഥനയോട് ദേശമേ ദൈവവചനം ശ്രദ്ധിക്കൂ. ദേശമേ 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 യഹോവയുടെ വചനം ശ്രദ്ധിക്കൂ. ഇന്ന് രാത്രി ഞങ്ങൾ സംസാരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ എല്ലാ പുസ്തകങ്ങളിലുമുള്ള ഏറ്റവും വലിയ വ്യക്തിത്വമാണ് മശിഹ, അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി, യേശു ക്രിസ്തു എന്ന വ്യക്തി. ആ വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഗോഡ് ഇസ് എ ട്രയൂൺ ഗോഡ്, ത്രിയേകനാണ് ദൈവം. ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, മൂന്ന് ആളത്വങ്ങളിൽ ഏകദൈവമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു ലോജിക്കും ആര് പറഞ്ഞാലും ഞങ്ങൾ ഇത് തന്നെ വിശ്വസിക്കും. തോത്തോ ആ പറഞ്ഞതിൽ രണ്ടാമത്തെ പേഴ്സണാലിറ്റിയാണ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ മനസ്സിലി ആയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ച് നൽകിയിരിക്കുന്ന ദൂതുകളുടെ ലാസ്റ്റ് ദൂതാണ് വെളിപ്പാട് പുസ്തകം. നമ്മൾ വായിച്ച വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇങ്ങനെയാണ് ഹെഡിങ് ആരംഭിക്കുന്നത്, അതിന്റെ ഹെഡിങ് എടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടെന്നൊക്കെയാണ് ഇംഗ്ലീഷ് ബൈബിളിലും മലയാളത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ യഥാർത്ഥത്തിലുള്ള ടൈറ്റിൽ ഒന്നാം വാക്യത്തിന്റെ പ്രാരംഭത്തിൽ കൊടുത്തിട്ടുണ്ട്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ദൈവങ്ങളെന്ന് പറഞ്ഞ് എന്താ വെളിപ്പാട്? യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്, ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അടുത്ത വാക്യം വയ്ക്കണം, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ വെളിപ്പാടെന്ന് പറയുന്നത് സംഭവങ്ങളിലേക്ക് തിരിയുകയാണ്. ക്രിസ്റ്റോളജി എന്ന് ഞങ്ങൾ സിസ്റ്റമാറ്റിക് തിയോളജി പറഞ്ഞാൽ, ക്രിസ്റ്റോളജി മീൻസ് ദ പേഴ്സൺ ആൻഡ് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. രണ്ട് ഡിപ്പാർട്ട്മെന്റ്, ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്, അതാണ് ഒന്നാം ഭാഗം. രണ്ടാമത്തെ ഭാഗം ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പ്രവൃത്തി. ദ പേഴ്സൺ ആൻഡ് ദ വർക്ക്. എ പേഴ്സൺ എന്നുള്ളതിനെ ഒരിക്കൽ കൂടെ ഞങ്ങൾ അനാലിസിസ് നടത്തിയാൽ, എ പേഴ്സൺ ഇൻ ഇറ്റേണിറ്റി ആൻഡ് പേഴ്സൺ ഇൻ ഹിസ്റ്ററി. നിത്യതയിലെ വ്യക്തിയാണ് യേശു ക്രിസ്തു. പിതാവിനോട് യോഹന്നാന്റെ സുവിശേഷം 17:5 അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. ബിഫോർ ദ വേൾഡ് വാസ്, എന്നാണ് ലോകമുണ്ടായത്, ആദിയിലാണ്, 1:1. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻ ആൻഡ് ദി എർത്ത്. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വാക്യം. ആദി എന്ന് പറയുന്നത് സമയത്തിന്റെ ആരംഭമാണ്. സമയത്തിന് മുമ്പ് നിത്യതയുണ്ട്. അത് 90 വായിച്ചതറിയാം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പ് അനാദിയായും അറിയാതെ ഭാഷ എന്റെ കൂടെ പറയണം, അനാദിയായും ശാശ്വതമായും ദൈവമാണ്. നിത്യതയിൽ ദൈവമുണ്ട്. ഇനിയും അടുത്ത് വരുവാതിരിക്കുന്ന ഭാവി നിത്യതയിൽ ദൈവമുണ്ട്. അതാണ് 90-ാം സങ്കീർത്തനം. ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, നിത്യത മുതൽ നിത്യത വരെ ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നു. ഇടയ്ക്ക് കുരുത്ത് വന്ന ആളല്ല ദൈവം, തോത്തം ജീവിച്ചിരുന്ന് ജീവിച്ചിരുന്ന് ദൈവമായതല്ല. ഈ ദിവസങ്ങളിൽ പുതിയ പുതിയ ദൈവ പരിവേഷങ്ങൾ കെട്ടി ഇറങ്ങി അണിഞ്ഞൊരുങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം വല്ലതൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ. എല്ലാത്തിലും തൂത്തെറിയുന്ന മഹാദൈവം മടങ്ങി വരുന്നു. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ഓർപ്പിക്കട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കൂ, ആദിക്കു മുമ്പ് അനാദിയാണ്. ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, അങ്ങനെയുള്ള എവർലാസ്റ്റിംഗിൽ പിതാവേ നിന്റെ കൂടെ ഞാനുണ്ടെന്ന് യേശു പറയുന്നു. ആ വാക്യമാണ് യോഹന്നാൻ 17:5. അങ്ങനെയാണെങ്കിൽ നിത്യതയിൽ ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തു ചരിത്രത്തിൽ വന്ന കഥയാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പുസ്തകങ്ങളിൽ സംക്ഷിപ്തമായിട്ട് എഴുതിയിരിക്കുന്നത്. വിശദീകരിച്ചാൽ ഭൂമിയിലും ആകാശത്തിലും അത് ഒതുങ്ങിയില്ല, അത്ര വലിയ സ്റ്റോറിയാണ്. അങ്ങനെയാണ് യോഹന്നാൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചരിത്രത്തിലെ ക്രിസ്തുവിനെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, വി ആർ പ്രീച്ചിംഗ് ദ ഇറ്റേണൽ ക്രൈസ്റ്റ്, നിത്യനായ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ ചരിത്രത്തിൽ വന്ന കഥ നമ്മെ തേടി ഇറങ്ങി വന്ന കെനോസിസ് എന്ന് പറഞ്ഞാൽ വെറുമയിൽ താഴ്മയിൽ ഒരു ഒഴിഞ്ഞ പത്രം പോലെ ഒരു മനുഷ്യ വേഷത്തിൽ വന്നത് കൊണ്ടാണ്. അതിനാണ് ഞങ്ങൾ തിയോളജിയിൽ കെനോസിസ് തിയറി എന്ന് പറയുന്നത്. അങ്ങനെ വന്നതാണ് ഹിസ്റ്ററിയിലെ ക്രിസ്തു, ചരിത്രത്തിലെ ക്രിസ്തു. ചരിത്രത്തിലെ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ യോഗത്തിലിരിക്കണം, വെറുതെ ഇരിക്കരുത്. നാം കേൾക്കുന്ന സുവിശേഷ ദൗത്യം നമ്മുടെ മെസ്സേജാണ്. നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ഓരോ വിശ്വാസിയും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. എന്നാൽ ഈ പുസ്തകം എന്ന് പറയുന്നത് ദ റവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ പെർഫെക്റ്റ് റവലേഷൻ, സമ്പൂർണമായുള്ള വെളിപ്പാടാണ്. ആ വെളിപ്പാടിനകത്ത് സംഭവങ്ങൾ കൂടെ ഉണ്ട്. ആ യേശു ഇൻ കണക്ഷൻ വിത്ത് ദ ഇറ്റേണൽ ക്രൈസ്റ്റ്, തിങ്സ് ഹാപ്പനിങ്. നാളെ എന്ത് സംഭവിക്കുന്ന പറയാൻ കഴിയുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഇല്ല. നാളെ എന്ത് സംഭവിക്കുന്ന പറയാൻ കഴിയുന്ന ഒരു ചീഫ് മിനിസ്റ്റർ ഇല്ല. ഇപ്പോഴത്തെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററും ഞാനും ഒരു കുടുംബത്തിന്റെ അവകാശികളാണ്. ഞങ്ങൾ രണ്ടുപേരും ജ്യേഷ്ഠനും അനിയനുമാണ്. അദ്ദേഹം അനിയനും ഞാൻ ജ്യേഷ്ഠനുമാണ്. സോപ്പോ റീസോ. പക്ഷെ ആർക്ക് തന്നെ ഒരു പ്രസിഡന്റിനും നാളെയെ കുറിച്ച് പറയുവാനുള്ള കഴിവില്ല. ഓർമ്മയിലിരിക്കണം. എന്നാൽ എന്തെല്ലാം നാളെ സംഭവിക്കുമെന്ന് കുറിച്ചു വെച്ച പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ദൈവത്തെ മനസ്സിലായത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിനകത്താണ് നാളെയുടെ രേഖകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നാളെയുടെ വസ്തുതകളെ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ദ റവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, തിങ്സ് ടു ഹാപ്പൻ, സംഭവിക്കുവാനുള്ള സംഭവങ്ങൾ. അതുകൊണ്ട് യേശുവിന്റെ വെളിപ്പാടെന്ന് പറയുന്ന ആ വലിയ വിഷയത്തിനകത്തുകൂടെ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന റവലേഷൻ, തിങ്സ് ഹാപ്പനിങ് ടുഡേ, ടുമോറോ ആൻഡ് ഡേ ആഫ്റ്റർ ടുമോറോ, ഇന്നും നാളെയും നാളെ കഴിഞ്ഞും പിന്നെയും തുടരെ സംഭവിക്കുവാനുള്ള വിവരങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്ന ഈ പ്രോഫറ്റിക്കൽ പ്രവചന സൂക്തത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവക്കളെ വായിച്ചു നോക്കണം, വീട്ടിൽ പോയി വായിച്ചു നോക്കണം. 22 അധ്യായമുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തെ 3 ഭാഗമായി തിരിക്കാം. 19-ാം വാക്യം, 1:19 വായിച്ചാലേ. 119, നീ കണ്ടത്, നീ കണ്ടത് ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ ഉള്ളത് ഇനി സംഭവിപ്പാതിരിക്കുന്നു, ഇനി സംഭവിപ്പാതിരിക്കുന്നത് എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നിലവിളക്കിന്റെ വിവരവും എഴുതുക. ദൈവക്കൾ ഓർക്കണം, നീ കണ്ടത്. ഞാൻ ഇടയ്ക്ക് സന്തോഷ വാർത്തയോട് പറയട്ടെ, 1963 ഞാൻ ലണ്ടനിൽ നിന്ന് ചെക്ക് ഓഫ് ചെയ്ത് ഉക്രൈൻ പറഞ്ഞപ്പോൾ നേരെ വന്നിറങ്ങിയ ജർമ്മനിയിലാണ്. ജർമ്മനിയിലെ അടുത്ത യാത്ര ട്രെയിനിൽ സ്വിറ്റ്സർലൻഡിൽ വന്നു. സ്വിറ്റ്സർലൻഡിൽ അടുത്ത യാത്ര ഞാൻ റോമിലെത്തി. റോമിൽ നിന്ന് എന്റെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഞാൻ വന്നിറങ്ങിയത് ഗ്രീസിലാണ്. ഗ്രീസിലെ അത്തൻസ് സിറ്റിയിൽ ദിവസങ്ങൾ പാർത്തുകൊണ്ട് ഈ പറയപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിച്ച് പഠിക്കുവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിരിക്കും. ലാൻഡ് ഭൂമിയെക്കുറിച്ചും ആ പ്രദേശത്തെക്കുറിച്ചും സിറ്റികളെക്കുറിച്ചും പഠിക്കുവാനുള്ള അവസരം എനിക്ക് കിട്ടി. അവിടുന്ന് പ്ലെയിനിൽ കയറുവാൻ സമയത്ത് എന്റെ എനിക്ക് ടിക്കറ്റ് തന്ന കൗണ്ടറിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇരിക്കേണ്ടത് ഇടത്തുവശത്തെ വിൻഡോയിൽ വേണമെന്ന് പറഞ്ഞു. ഇടത്തുവശത്തെ വിൻഡോയിൽ അവർക്ക് പ്രത്യേകം ചോദിക്കോ? ചോദ്യമൊന്നുമില്ല. ഓക്കെ, എന്റെ പ്ലെയിൻ അവിടുന്ന് പൊങ്ങുന്ന പ്ലെയിൻ മെഡിറ്ററേനിയൻ സീ മധ്യധരണിയുടെ മുകളിൽ കൂടെ നേരെ തെക്ക് കിഴക്ക് കോർണറിൽ കൈറോയിൽ, ഈജിപ്തിലെ കൈറോയിലേക്കാണ്. അതിനങ്ങോട്ട് പുറക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാഴ്ചപ്പാട് മനസ്സിലുണ്ട്. അതിനാണ് ഞാൻ അവിടെ ഇരുന്നത്. നേരെ താഴോട്ട് നോക്കിയാൽ ആ മഹാസമുദ്രത്തിൽ ഈജിയൻ കടലിടുക്കിനകത്താൽ പത്മോസ് ദ്വീപ് ഞാൻ മോളിൽ ഇരുന്നുകൊണ്ട് കണ്ടു. സ്തോത്രം എന്റെ ദാസരെ, ഒരു അടിമയെപ്പോലെ പിടിച്ച് നാട് കടത്തിയ സ്ഥലം 33,000 അടി ഉയരത്തിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ട ഞാൻ കണ്ടു. സ്തോത്രം ദൈവക്കാർക്ക് മനസ്സിലായോ? നിങ്ങൾ എവിടെ എതിലെവിടെ പോയാലും ഈ പുസ്തകത്തിന്റെ സംഭവങ്ങളെ വ്യക്തമാക്കുന്ന രേഖകൾ നിങ്ങളുടെ മനസ്സാക്ഷിക്കകത്ത് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ആ സ്ഥലത്ത് വെച്ചാണ് യോഹന്നാൻ ദർശനം ഉണ്ടാകുന്നത്. ആ ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നീ കണ്ടത് 1-ാം അധ്യായത്തിലെ കാഴ്ചയാണ്. ദ വിഷൻ ഓഫ് ദ റെവലേഷൻ ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഏഴ് വർണ്ണനകളോടുകൂടെ മാറത്തു പങ്കച്ചകറ്റിയവനായി, വെള്ളത്തിന് സദൃശമായ കാലുള്ളവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണൊന്നു വായിച്ചാട്ടെ പ്രധാനം. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ
ഞാൻ ആത്മവിവശനായി.
ഞാൻ ആത്മവിവശനായി നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി. എഫസോസ് മുണ്ണ, പെർഗമോസ്, തുയ്തീരിയ, സദീൻ, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിലൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. അത് എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്ക് കൂടി,
7 പൊൻനിലവിളക്കുണ്ട്.
നിലവിളക്കുകളുടെ നടുവിൽ
നിലയങ്കി ധരിച്ച്
മാറത്ത് പൊൻകെട്ട് കെട്ടിയവനായി മനുഷ്യപുത്രനോട് തുറസനായവനെയും കണ്ടു.
അടുത്ത്
അവന്റെ തലയും തലമുടിയും വെളുത്ത പല്ലി പോലെ ഹിമത്തോളം
നിറയും. തലയും തലമുടിയും എന്താ പോലെ ഇരിക്കുന്നു?
വെളുത്ത
ഹിമം പോലെ, പഞ്ഞി പോലെ.
കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത,
കാൽ
ഉലയിൽ ചുട്ടുപലിപ്പിച്ച വെള്ളോടിന് സദർശിച്ചു.
അടുത്ത്
അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ,
അവിടുത്തെ ശബ്ദം എന്താ പോലെ ഇരിക്കുന്നു?
പെരുവെള്ളത്തിന്റെ
ഒന്ന് ശബ്ദിക്കേ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം.
അടുത്തത് അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്.
വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്.
അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്പിലുള്ള വാൾ പുറപ്പെടും.
ഞങ്ങളിപ്പോ പ്രസംഗിക്കുന്ന വാക്ക് ആ വാക്കുകൾ കുറിച്ചതിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. എന്നാൽ ഒറിജിനൽ വാക്കാണ് ഈ വരുന്നത്, ഇരുവായ്ത്തലയുള്ള വാള്. പ്രോത്തം രണ്ടു വശത്തും വെട്ടും. നിങ്ങളെ വെട്ടാനായിട്ട് ഞങ്ങൾ ഈ വചനം ഉപയോഗിക്കുമ്പോൾ തിരിച്ചെടുക്കുമ്പോൾ എനിക്കും വെട്ട് കിട്ടും. ഇരുവായ്ത്തലയുള്ളതാ, പ്രസംഗിക്കുന്നവർക്കും വെട്ട് കിട്ടും, കേൾക്കുന്നവർക്കും വെട്ട് കിട്ടും. അതാ ഇരുവായ്ത്തല, മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു.
അടുത്ത അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു.
അടുത്ത വാക്യം,
അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ
ഗ്ലേവറിനെ. ഇങ്ങനെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ വ്യക്തിത്വ വെളിപ്പാടാണ് 1-ാം അധ്യായം. ഇനിയും 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നാട്ടെ.
ചാപ്റ്റർ 2, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചു.
എഫെസോസ്, സ്മുർന, പെർഗമോസ്, തിയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, 7 സഭകൾ ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ടർക്കിയാണ് സ്ഥലം. ടർക്കിയിലാണ് 7 സഭകളുടെ ലൊക്കേഷൻ. ആ സഭകൾക്കുള്ള മെസ്സേജ് ആണ് 2-ാം അധ്യായം 2-ഉം 3-ഉം അധ്യായം. ആ 7 മെസ്സേജിനെ 4 വീക്ഷണത്തിൽ പഠിക്കണം വിശ്വാസികൾ. 1, എഫെസോ സഭയ്ക്ക് കൊടുത്താൽ അത് ഇൻഡിവിജ്വൽ ലോക്കൽ ചർച്ചിനായിട്ട് പഠിക്കണം, പ്രാദേശിക തലത്തിൽ വ്യാഖ്യാനിക്കണം. 2, ഇൻഡിവിജ്വൽ വ്യക്തിപരമായി വ്യാഖ്യാനിക്കണം. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്, ചെവി ഉള്ളവരെന്നല്ല, പിന്നെ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്നാ.
അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തിയോടും അതിനകത്ത് മെസ്സേജ് ഉണ്ട്. അടുത്തത് സഭയുടെ ഏഴ് കാലഘട്ടം. ദ ഹിസ്റ്ററി ഓഫ് ദ ക്രിസ്ത്യൻ ചർച്ച് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെവൻ പീരീഡ്സ്. അതാണ് ഏഴ് സഭകൾ. അടുത്തത് അതിനകത്ത് പ്രവചന സൂക്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നാല് തരത്തിൽ വ്യാഖ്യാനിക്കണം. അപ്പോൾ മൂന്നാമത്തെ അധ്യായം തീർന്നു. നാലാമത്തെ ഒന്നാം വാക്യം നോക്കിയതായി, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത്
ഞാൻ കണ്ടു.
ആ കാഹലം നടന്ന പോലെ എന്നോട് സംസാരിച്ച് എന്റെ ആദ്യത്തെ ശബ്ദം എന്നോട് സൃഷ്ടിച്ചു വായിച്ച് സംസാരിച്ച് കേട്ടതല്ല, സംസാരിച്ച് കേട്ട
ആദ്യത്തെ ശബ്ദം എന്നോട്,
ആ
ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു.
ആ വാക്യം അത് ചിന്തിക്കണം. അവിടെ മുതൽ നാലിന്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ടിന്റെ അവസാനത്തെ വരെ മൊത്തം നിങ്ങളുടെ മനസാക്ഷിയോട് ഇന്ന് രാത്രി സംസാരിക്കാം. മൊത്തം എല്ലാരും ഒന്ന് ഒരുങ്ങിയിരിക്കണം, വെറുതെ ഇരിക്കുന്നത്. നാലിന്റെ ഒന്ന് മുതൽ ഭാവി, നാളെ എന്ത് സംഭവിക്കുമെന്ന്, ലോകത്തിന് എന്ത് ഭവിക്കുമെന്ന് വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ നിന്ന് ഞങ്ങൾ പറയുക. സ്തോത്രം. മേലാൽ സംഭവിക്കാറുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് യോഹന്നാനോട് പറഞ്ഞു. വായിക്കാം,
ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത്
ആ
ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു.
അങ്ങനെയാണെങ്കിൽ ഇവരുടെ നല്ലപോലെ ചിന്തിക്കണം. നാളെയുടെ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കയറി വരണം. സ്തോത്രം. ഇവിടെ ആ തമിഴിൽ എപ്പടിയും തെരിയുമാ, ഇങ്ങേ ഏറിവാ, ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി വരിക എന്ന് തന്റെ ദാസനെ വിളിക്കുകയാണ്. വിളിക്കുന്ന ഓരോ വിശ്വാസി ഓർക്കണം, എന്നെ നിങ്ങളെ ഒരു ദിവസം വിളിക്കുന്ന ദിവസങ്ങൾ അടുത്തു. സ്തോത്രം. ഇവിടെ കയറി വരുവീ എന്നുള്ള ശബ്ദം കേൾക്കുവാൻ സമയമായി, നമ്മുടെ കഷ്ടത തീരാറായി, നമ്മുടെ ബുദ്ധിമുട്ട് തീരാറായി, ഇവിടെ കയറി വരിക എന്നുള്ള വിളി കേൾക്കുവാൻ സമയമായി. അതിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന തിയോളജിക്കൽ ഫലമാണ് റാപ്ചർ, വിശുദ്ധന്മാരുടെ ഉൽപ്രാപണം, യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവും വിശുദ്ധന്മാരുടെ ഉൽപ്രാപണവും. അതാണ് അവർ സംഭവിച്ചത്. സ്വർഗം തുറന്നു. യോഹന്നാനോട് പറഞ്ഞു, കാഹളനാദം പോലെ ഒരു ശബ്ദമാക്കേണ്ട അതിന്റെ എക്സ്റ്റന്റ് കാഹളനാദമാണ്. ഇനി കേൾക്കുമ്പോൾ കാഹളനാദമാണ്, പക്ഷേ തന്നോട് സംസാരിക്കുന്നത് AD 96 അങ്ങനെയാണെങ്കിൽ ഈ കാഹളനാദം ഇതുവരെ മുഴങ്ങിയിട്ടില്ല, നമ്മുടെ തലമുറയിൽ മുഴങ്ങുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യണം. ഞങ്ങളെ കേൾക്കുന്ന വിശ്വാസികൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയം എവിടെയായി, സംഭവം എവിടെയായെന്ന് ചിന്തിക്കുവാനായിട്ട് ഒന്നിനുണ്ട്. ലേറ്റസ്റ്റ് റെക്കോർഡ്, ലേറ്റസ്റ്റ് ഇവന്റ്സ് ഞാൻ ഓർപ്പിക്കാം. ഞാൻ എല്ലാ കൺവെൻഷനും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് നിങ്ങൾ കേട്ടിലാണും. മൗണ്ട് എവറസ്റ്റ്, വലിയ കൊടുമുടി, ഹിമാലയം മൗണ്ടൻസ് അതിന്റെ നിലയിൽ നിന്ന് താണുകൊണ്ടിരിക്കുന്നു. സഹ്യപർവ്വതം താണുകൊണ്ടിരിക്കുന്നു. എല്ലാ പർവ്വതം പൊട്ടിത്തെറിച്ച് താണുകൊണ്ടിരിക്കുന്നു. മൗണ്ട് വെസൂവിയസ് താണുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിലെ റോക്കി പർവ്വതം താണുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിലെ സ്മോക്കി പർവ്വതം താണുകൊണ്ടിരിക്കുന്നു. ആൽപ്സ്, യൂറോപ്പിലെ ആൽപ്സ് പർവ്വതം താണുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ഓർക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താ താഴാൻ കാരണം? ഭൂമിയുടെ കേന്ദ്രത്തിന്റെ സിറ്റുവേഷൻ ഒന്ന് വായിച്ചാട്ടെ. ഇയോബിന്റെ പുസ്തകം 28:5 എടുത്തൊരു വേഗം വായിച്ചാട്ടെ. ഇയോബ് 28:5. What is the situation underneath the earth?
ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകും.
ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു.
അതിന്റെ അധോഭാഗം തീരുണ്ടെന്ന പോലെ പറയുന്നു.
ഈ ഭൂമിയുടെ പുറത്ത് ആഹാരമുണ്ടാകുമ്പോൾ ഇതിന്റെ അകത്തെന്ത് കത്തുന്നു? തീ പോലെ മറിയുന്നു. ലാവാ പ്രവാഹമാണ് ഭൂമിയുടെ അകം. അത് കണ്ടുകൊണ്ടാണ് യെശയ്യാവ് പറഞ്ഞത്, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി കിടുകിട കിടുക്കുന്ന, ഭൂമി മത്തനെ പോലെ ചഞ്ചാടുന്നു. 24 ഭൂമി കാവൽ മാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്റെ മേൽ ഭാരമായിരിക്കുന്നു. അത് വീണും എഴുന്നേൽക്കയില്ല. ഈ ഭൂമി ഒരു അപകട സന്ധിയിലാണെന്ന് ഓർത്തുകൊണ്ട് വേണം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ. സ്തോത്രം. ഇത് പറഞ്ഞിട്ട് ഒരു പേടിയില്ലാത്തവർ ഇരിക്കുന്നത്, ദൈവങ്ങളിൽ നല്ല ബോധം വേണം. ഈ ഭൂമി ഒരു അപകട സന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിടയ്ക്ക് സയന്റിസ്റ്റുകൾ പറഞ്ഞു, ഈ ഭൂമിയുടെ അകത്ത് തീ കത്താനുള്ള കാര്യമെന്താണ്? അമേരിക്കയിലും ജർമ്മനിയിലുമുള്ള സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചത്. BBC റിപ്പോർട്ട് ചെയ്തു, ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതെ, CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെയുള്ളത് ഡിസ്കവറി ചാനൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ എല്ലാ കേൾക്കുന്ന സ്നേഹിതന്മാർ, സഹോദരി സഹോദരങ്ങൾ ചിന്തിക്കണം. വെറുതെ ആരും ഇരിക്കരുത്. നമുക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. മാവേലി ഞങ്ങൾക്ക് കോട്ടയത്തിനും മാവേലിക്കരയ്ക്കും മൂവാറ്റുപുഴയ്ക്കും ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ ഈ സിറ്റിക്കും കുഴപ്പമില്ല എന്ന് വിചാരിച്ചോണ്ട് ഇരുന്നാ പറ്റുകയില്ല. ഈ ഗ്ലോബൽ അടിയന്തരാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സിയോൺ പെന്തിക്കോസ്റ്റ് മിഷൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പാടിയത്, കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തരം വിട്ട് ഹേരസേറും എന്ന് പാടിയത്. ഇന്ന് രാത്രിയിൽ വിശദീകരിക്കാൻ നേരമില്ലാത്തോടെ വളരെ വേഗത്തിൽ പറയട്ടെ സുഹൃത്തുക്കളെ, ഇതുപോലൊരു സംരംഭത്തിൽ ഭൂമി പെട്ടിരിക്കുക. സയന്റിസ്റ്റുകൾ പറയുന്നത് ഇതിന്റെ അകത്തുകൂടെ തെക്കുവടക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് നീണ്ടു നിവർന്നു കിടക്കുകയാണ്. മാഗ്നറ്റിക് കാന്തവലയം, ആ കാന്തവലയം കിടക്കുന്ന ഉൾപ്പെടെ ഭൂമി കിഴക്കോട്ട് 23.5 ഡിഗ്രി വടക്കോട്ട് ചരിഞ്ഞു നിന്ന് കിഴക്കോട്ട് കറങ്ങുകയാണ്. അതൊരു ഡൈനാമോ ആയിട്ട് മാറി ഭൂമി. ഡൈനാമോ ഒരു സൈക്കിളിന്റെ ഒരു കൊച്ചു കുപ്പിക്കകത്തൊരു കൊച്ചു കാന്തം ഇങ്ങനെ കറങ്ങുക, അതിനെ ചുറ്റും ചുരുട്ടി ചുരുട്ടി വെച്ചിരിക്കുന്ന കൊച്ചു കമ്പിയ, ചെറിയ വയറാ. ആ വയറിനകത്ത് കാന്തം കറങ്ങുമ്പോൾ കാന്തവലയം ഭേദിക്കപ്പെടുന്നു, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാ ബൾബ് കത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാകുക, ഇതിനകത്ത് മനസ്സിലായല്ലോ, ഇതിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാകുക. ആ ഇലക്ട്രിസിറ്റി ശക്തമായി കത്തിയതുകൊണ്ട് എന്റെ ബൈബിൾ പറയുന്നു ഇതിന്റെ പേര് തീക്കടലെന്ന്. മാത്രം ഞങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്തു. ലേക്ക് ഓഫ് ഫയർ എന്നാണ് ഭൂമിയുടെ കേന്ദ്രത്തിന്റെ പേര്, ലേക്ക് ഓഫ് ഫയർ. ഈ അപകട സന്ധിയിൽ ഈ കടൽ വന്ന് തീ കത്തിയത് കത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സയന്റിസ്റ്റുകൾ ഈയിടയ്ക്ക് പറഞ്ഞു താമസമില്ലായത് പൊട്ടിത്തെറിക്കുമെന്ന്. ഈ ഭൂമി പൊട്ടിത്തെറിക്കുവാൻ സാധ്യത ഉണ്ടെന്ന് സയന്റിസ്റ്റുകൾ പറഞ്ഞു. പാസ്റ്റർ എം വി ചാക്കോ പറഞ്ഞതല്ല, ഇത് സയന്റിസ്റ്റുകൾ പറഞ്ഞതാണ്. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചത് ദൈവമേ ഇത്രയേറെ മനുഷ്യർ പാർക്കുന്ന ഭൂമി കേടുവരാതിരിക്കണേ എന്ന് ഞാൻ കൈവത്തി പിടിച്ച് പ്രാർത്ഥിച്ചു. സ്വത്തം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട് കഥാവേ, ഈ ഭൂമിക്ക് കേടുവരുത്തരുത് എന്ന്. പ്രവാചകനായ മലാക്കി പറഞ്ഞു, ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേറെ കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ ഹോമയടി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി നമ്മുടെ തറവാട്ട് വീടായ ഭൂമിക്ക് കേടുവരാതിരിക്കാൻ എല്ലാ ദൈവങ്ങളും ഇന്നു മുതൽ നിരന്തരം പ്രാർത്ഥിക്കണം. ഡോക്ടർ നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത്ര അപകടത്തിലാണ് ഭൂമി നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഭൂമിയെ പുതപ്പിച്ചിരിക്കുന്ന 4 സ്പെഷ്യൽ ബ്ലാങ്കറ്റ് ഉണ്ട്. അതിന്റെ നടുക്ക് വലിയ അത്ഭുത പ്രതിഭാസമായ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, പുതപ്പ്, ട്രോപ്പോസ്ഫിയർ. ഇതിലെ തൊട്ട് കിടക്കുന്ന ഭാഗം ട്രോപ്പോസ്ഫിയർ. അതിന്റെ നേരെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അതിന്റെ മുകളിൽ ഓസോൺ ലെയർ, അതിന്റെ മുകളിൽ മെസോസ്ഫിയർ, അതിന്റെ മുകളിൽ അതെ തെർമോസ്ഫിയർ. 5 ബ്ലാങ്കറ്റ് ഇട്ട് പുതപ്പിച്ചാണ് തമ്പുരാനിൽ വായുമണ്ഡലം എന്ന ബ്ലാങ്കറ്റ് ഇട്ട് പുതപ്പിച്ചാണ് തമ്പുരാനിൽ നിർത്തിയിരിക്കുന്നത്. എന്നാ ഇതിനെ പറ്റിയത് കേൾക്കണോ? ഓസോൺ ലെയർ നശിച്ചു, ഈ പറയപ്പെട്ട മുഴുവൻ ബ്ലാങ്കറ്റുകളും കുത്തി കീറി കളഞ്ഞു. അതൊരു മൗലവി അല്ല ചെയ്തത്, ഒരു പാസ്റ്റർ അല്ല ചെയ്തത്, ഒരു ബിഷപ്പ് അല്ല ചെയ്തത്, ഒരു സന്യാസി അല്ല ചെയ്തത്, ഒരു മതത്തിന്റെ വ്യക്തിയുമല്ല ഈ ഭൂമിക്ക് കേടുവരുത്തത്, സയന്റിസ്റ്റുകളാണ്. മനസ്സിലായോ? ആരായി കേടുവരുത്തത്? ഇവിടെ നയിക്കുന്ന റോക്കറ്റുകൾ, ഇവർ സ്ഥാപിച്ചിരിക്കുന്ന അറ്റോമിക് റിസർച്ച് സെന്ററുകൾ, അമേരിക്കയിലെ ആറ്റം റിലേറ്റീവ് സെന്റർ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഓ എന്ത് കണ്ടാൽ നമ്മൾ ഭയന്നു പോകും. അതിൽ നിന്ന് റേഡിയേഷൻ പോയാൽ ഈ കാണുന്ന വായുമണ്ഡലം നക്കി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സൂര്യന്റെ ഏറ്റവും കട്ടിയേറിയ രശ്മി, അൾട്രാ വയലറ്റ് രശ്മി ഭൂമിയിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ പതിച്ചാൽ തീയിറങ്ങുമെന്ന് ബൈബിൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സോദോം ഗോമോറ അദമാ സെബോയി 4 പട്ടണങ്ങളെ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് കത്തിച്ച ദൈവമാണ് എന്റെ ദൈവം. തബേരയിൽ ഇസ്രായേൽ കാണിച്ച കുറ്റകൃത്യത്തിനെതിരെ ആകാശം സ്പ്രിറ്റ് ചെയ്ത് സൂര്യൻ ഭൂമിയുടെ താപം കൊണ്ട് കത്തിച്ച ദൈവമാണ്. ആകാശത്ത് നിന്ന് തീ ഇറക്കുവാൻ ദൈവം മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പരിഹസിക്കുമായിരുന്നു. ഇന്ന് ആർക്കും പരിഹാസമില്ല, ഞെട്ടിയിരിക്കുകയാണ് സയന്റിസ്റ്റുകൾ. ഇവിടെ ഇതിന് കേടുവരുത്തത് ഒരു മതത്തിന്റെയും പ്രവർത്തകരല്ല. ആരെ ഇന്ന് പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ, സയന്റിസ്റ്റ് അവർ മാനസാന്തരപ്പെട്ട ആളാണ്. ഞങ്ങൾ ഇതാ ഓർഡർ ഇട്ടിരിക്കുന്നു. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അടികൊള്ളും. അല്ലല്ല, മാനസാന്തരപ്പെട്ടാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് യഹോവ എന്നി ചെയ്യുന്നു. സയന്റിസ്റ്റ് കുട്ടിക്കളിയാ, സയന്റിസ്റ്റ് പിള്ളേര് കളിയായതല്ല. റോക്കറ്റ് ഉണ്ടാക്കി വിടുന്ന് വിടുകയാ, അവരാണ് ഇതിനെ നശിപ്പിച്ചത്. ഈ അൾട്രാ വയലറ്റ് രശ്മി ഇന്ന് പകൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് പെരുമ്പാവൂർ സിറ്റി കൂടെ ചാറിന്റെ പുറത്ത് നടക്കാൻ കഴിയുമായിരുന്നോ? എന്തൊരു ചൂടാണ്! ഈ ഭൂമിയുടെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞു സുഹൃത്തെ. സ്വാസം എന്തുകൊണ്ട് താഴുന്നു? ഇതിന്റെ അടിയിൽ തീയാണ്. ആരെയും പേടിപ്പിക്കാൻ ഞങ്ങൾ പറയുകയല്ല, വസ്തുനിഷ്ഠമായി സയന്റിഫിക്കായി തെളിയിച്ച ഫാക്ടാണ് ഞങ്ങൾ പറയുന്നത്. സ്വാസം ഇത് ഭൂമിക്കടിയിൽ തീയ്, ഭൂമിക്ക് പുറത്ത് സൂര്യന്റെ അൾട്രാ വയലറ്റ് രശ്മി. ഇത് വന്നുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ഇത് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ബി ബി സി റിപ്പോർട്ട് ചെയ്ത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബി ബി സി എന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും മൈലുകൾ കിലോമീറ്ററുകൾ ഉയരത്തിൽ പൊങ്ങിക്കിടന്ന മഞ്ഞുമലകൾ ഒന്നുമില്ല, കരിമ്പാറ തെളിഞ്ഞു നിൽക്കുന്നു. മുഴുവൻ കരിമ്പാറ തെളിഞ്ഞു നിൽക്കുന്നു. എന്താ പറ്റിയെന്ന് അറിയാമോ? ഈ അൾട്രാ വയലറ്റ് രശ്മികൾ പതിച്ചിട്ട് മഞ്ഞുകത്ത ഉരുകി വെള്ളമായി. ആ വെള്ളമെല്ലാം കൂടെ അറ്റ്ലാന്റിക്കിലോട്ടും പസഫിക്കിലോട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിലോട്ടും ആർട്ടിക് മഹാസമുദ്രത്തിലോട്ടും അന്റാർട്ടിക്കിലോട്ടും അതെ ചൈനാ കടലിലോട്ടും പസഫിക്കിലോട്ടും ഒഴുകിച്ചെന്നപ്പോൾ ഇതിനെ കണ്ടോ കണ്ടോ ഇതിനെ കണ്ടെയ്ൻ ചെയ്യുവാനുള്ള ആഴം സമുദ്രത്തിനില്ല. അതാണ് സുനാമി ഉണ്ടായത്. ഇപ്പൊ മനസ്സിലായോ? വാട്ടിൽ സുനാമി എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ സുനാമി എന്താണെന്ന് ചോദിക്കാൻ അവർ പറയും മീനാണെന്ന്. എന്തൊരറിവന്നതിനോ? സുനാമി എന്ന് പറഞ്ഞാൽ മീന്. അല്ല സുഹൃത്തേ, അപകടം വിതയ്ക്കുന്ന ചുഴലിക്കൊടുങ്കാറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ആ ചുഴലിക്കൊടുങ്കാറ്റ് വന്നത് എന്തുകൊണ്ട്? അളവിലേറെ വെള്ളം, ഐശ്വര്യ വെള്ളം സമുദ്രത്തിൽ വന്നു. അത് വന്നതുകൊണ്ട് ഞാൻ മെക്സിക്കോയിൽ പോയിട്ടുണ്ട്. മെക്സിക്കോ കടലിടുക്ക വലിയ ഉൾക്കടലിന്റെ മുകളിൽ കൂടെ ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഉൾക്കടലിനകത്താണ് കത്രീന, കത്രീന മറ്റേ വരുന്ന റീത്ത, റീത്ത കത്രീന വേറെ നിൽമായു. ഇതെല്ലാം വരാൻ കാരണം വെള്ളത്തിന്റെ അളവ് ഐസ്കട്ട ഉരുകി വെള്ളമായതുകൊണ്ടാണ്. ഈ ഉരുകിയ വെള്ളമെല്ലാം കൂടെ വന്നതുകൊണ്ട് സമുദ്രം കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കൻ നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകുന്നത്. ബൈബിൾ ഉണ്ടെങ്കിൽ ദൈവങ്ങളും സ്തോത്രം ചെയ്യണം. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ ഭയപ്പെടേണ്ട സമയമാണ്. മനുഷ്യന്റെ ഭയത്തെയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഭയം മാത്രമല്ല, ഭയപ്പെട്ടും മാനസാന്തരത്തിലേക്ക് വരണം. ഞാൻ ഇന്ന് സന്ധിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ മനസ്സിൽ ദൈവാത്മാവ് സംസാരിച്ചത് ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, എന്തോ പ്രസംഗിക്കണം കർത്താവേ, ഇത്ര ശ്രേഷ്ഠമായ ഒരു സിറ്റിയാണല്ലോ, ഇത്രയും സാംസ്കാരികത്വം ഉള്ള ഈ മഹാസിറ്റിയിൽ എന്തോ പ്രസംഗിക്കുന്നത്. കർത്താവരോട് സംസാരിക്കണം. യോന പറഞ്ഞത് പറയാൻ പറഞ്ഞു. ഇനി 40 ദിവസം കഴിഞ്ഞിട്ട് നിലവേ പട്ടണത്തിന് ഉന്മൂലനാശം എന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു വിട്ടു. സ്വാത്രം അത് പ്രസംഗിച്ചു. രാജാവ് ഉൾപ്പെടെ താഴെ മുട്ടുകുത്തി. സ്വാത്രം മുട്ടുകുത്തിയത് കൊണ്ട് ഇന്നും നിലവേ പട്ടണം അവിടെ അസനിയായി ഇപ്പോഴും നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ അത് പോക്കടിച്ചത്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് പെരുമ്പാവൂരിനോട് പറയാനുള്ളത്, മനസ്സാന്തരപ്പെട്ട് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുക. ദൈവം ക്ഷണിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തെ പോലെ ഇത്ര ക്ഷമയുള്ള ഒരു ദൈവം, ഇത്രയും കൊലപാതകങ്ങൾ നടന്നിട്ടും ഇതിനെ കത്തിച്ചു കളയാത്ത ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് കാര്യമെങ്കിൽ ഞാൻ നേരത്തെ കത്തിച്ചത്, ഈ നടക്കുന്ന കൊലപാതകങ്ങൾ, ഹീന സംഭവങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ വിഷമം തോന്നും. നമ്മളൊക്കെ ചെയ്യുമെന്നറിയാം, പക്ഷേ സത്താവസ്ത്ര സ്നേഹമൂർത്തിയാണ്. അതുകൊണ്ടാണ് തന്റെ പുത്രനെ തകർത്തുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ പ്രോഗ്രാം ഇട്ടത്. ആ തകർത്ത പുത്രനെയാണ് ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ഞാനും അന്വേഷിക്കുന്നു. ഞങ്ങളോ എല്ലാവരും കൂടെ പറഞ്ഞാട്ടെ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഇന്ന് രാത്രിയിൽ ഈ സെറ്റിക്ക് ദൈവത്തിന്റെ മെസ്സേജ് എന്ന് സ്വീകരണം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞേ, എന്തിനാണ് പർവ്വതങ്ങൾ താഴുന്നത്? എന്തുകൊണ്ടാണ് ഭൂമി പൊടുപടപ്പെട്ടുന്നത്? കീറുന്നത് എന്തുകൊണ്ട്? ഈ സംഭവങ്ങൾ കൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തെ നിമ്നോന്നതത്വം മാറി ഒരു നല്ല സമഭൂമി ഉണങ്ങുക. അതിന്റെ അർത്ഥം സഹാബ്ദയുഗ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം, ഈ ഭൂമിയില് ദൈവാധിപത്യ ഭരണം വരുന്നു. അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ട് പർവ്വതങ്ങൾ താഴുക. ഇത് മുഴുവൻ താഴ്ന്നുകൊണ്ട് രാജാധിരാജാവായ യേശു വാഴുന്ന ദൈവാധിപത്യ ഭരണം വരുന്നു. ദൈവങ്ങളെ കൈവർത്തി ദൈവത്തെ ഒന്ന് സൂചിച്ചാട്ടെ. സഹിക്കുന്നെങ്കിൽ ഉടവാഴാം. നിങ്ങളെ ഓടിച്ച് കടിക്കുമ്പോൾ തിരിച്ചടിക്കരുത്. എന്തൊക്കെ കല്ലെറിഞ്ഞാൽ കൊണ്ടോളം ചത്തോളം, തിരിച്ചു ചെയ്യരുത്. ഇവിടെ അടിച്ചാൽ നീ കാണിച്ചു കൊടുക്കണം. ഈ ഫിലോസഫി പറയാൻ കഴിവുള്ള ഒരാളുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ. നിങ്ങളും ഞാനും തെറ്റുകാരാണ്, പക്ഷെ എന്റെ ദൈവത്തിന് ഒരു തെറ്റുമില്ല. അവിടുത്തെ സത്യശാസ്ത്രം ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നു. എന്തുകൊണ്ട് ഇതെല്ലാം താണുകൊണ്ടിരിക്കുന്നു? ഒരു നല്ല ഭൂമി, ഉരുണ്ടൊരു ഭൂമി ഭംഗിയായിട്ട് വരികയാണ്. അന്നാണ് ശ്രീ യേശു 1000 വർഷം വാഴാൻ വരുന്നത്. 1000 വർഷം വാഴുന്നതിന്റെ സുഗന്ധം ഇങ്ങോട്ട് വന്നത് കൊണ്ടാണ് ഇത് താഴുന്നത്. ഇതെല്ലാം താണോണ്ടിരിക്കുക, ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക. എന്നാൽ അതിന് തൊട്ടു മുമ്പേ, 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുമ്പേ ഒരു ഹർമഗെദോൻ യുദ്ധം നടക്കും. ബൈബിൾ പഠിക്കുന്നവർക്കറിയാം, ബാറ്റിൽ ഓഫ് ഹർമഗെദോൻ. സകല രാഷ്ട്രവും കൂടെ യെരുശലേം ആക്രമിക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു ദിവസം വരും. കുറിച്ചിട്ടോ ഞാൻ പറയുന്നത്, അതാണ് ഹർമഗെദോൻ യുദ്ധം. വെളിപ്പാട് പുസ്തകത്തിന്റെ 14-16 അധ്യായങ്ങളും 19 വായിക്കണം. ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് ജെറുസലേം ആക്രമിക്കുന്ന ദിവസം വരും. അതിന്റെ പേരാണ് ഹർമഗെദോൻ യുദ്ധം. ആ യുദ്ധത്തിന് തൊട്ടു മുമ്പേ, പ്രവർത്താനിപ്പിഴുന്നത് തൊട്ടു മുമ്പേ 7 വർഷം നീണ്ടു നിൽക്കുന്ന 70-ാമത്തെ ആഴ്ചവട്ടം എന്ന് ദാനിയേൽ പറഞ്ഞ ആ ഭീകര ദിവസങ്ങൾ വരികയാണ്. 7 മുദ്രകൾ പൊട്ടിക്കപ്പെടും, 7 കാഹളങ്ങൾ ഊതപ്പെടും, 7 ക്രോധകലശങ്ങൾ ഭൂമി ഒഴിക്കപ്പെടും. 21 സംഭവം. അതിന്റെ കൂടെ സമാന്തരമായി 23 സംഭവങ്ങൾ, മൊത്തം 44 സംഭവങ്ങൾ ഈ 7 വർഷം കൊണ്ട് നടക്കും. അതിനാണ് മഹാകഷ്ടകാലം എന്ന് ബൈബിൾ പറയുന്നത്. ആ മഹാകഷ്ടകാലത്തിന്റെ വേറൊരു പേര് ഫിലദൽഫിയ സഭയ്ക്ക് കൊടുത്തു. എന്താ പറയോ, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്തെ ഞാൻ നിന്നെ 3:10
സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ
പരീക്ഷിക്കേണ്ടതിന്
ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും.
ദൈവത്തെ സേവിക്കുന്നവർക്ക് ആ കാലത്ത് ഒരു കേടും വരികയില്ല. എന്തുകൊണ്ട്? അതിന് മുമ്പ് അവർ പോയിരിക്കും. പോകാൻ ഒരിക്കലും കയ്യൊന്നും ഉയർത്തി പിടിച്ചാൽ ഊതണം, നീ എടുക്കപ്പെടണം. അങ്ങനെയുള്ള സമയം വരികയാണ്. സുഹൃത്തുക്കൾ ഓർക്കണം, 7 വർഷത്തിന്റെ പേരാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാകഷ്ടകാലം. ആ കഷ്ടം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പേ ഇവിടെ കയറി വരുവീ എന്ന ശബ്ദം കേൾക്കും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ 7 നിമിഷത്തിൽ കാഹള ഊതാം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് കയ്യൊന്ന് അനക്കരുത്. സ്തോത്രം പറഞ്ഞു, ഏത് സമയത്ത് കാഹള ഊതാം. അങ്ങനെ സമയത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ പറഞ്ഞതൊന്നും സയന്റിഫിക് റോങ് കൺസെപ്ഷൻ അല്ല, അക്യുറേറ്റാണ്. സയന്റിസ്റ്റുകൾ ഈടെ അമേരിക്കയിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലുമുള്ള സയന്റിസ്റ്റുകൾ വലിയൊരു സംഘം ഒരുമിച്ച് കൂടി, അവർ കൂടി ആലോചിച്ചിട്ട് ഇത്രയും നാൾ നമ്മൾ പറഞ്ഞ തെറ്റിപ്പോയത് കൊണ്ട് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ജോലി കിട്ടും പോയി. സ്വന്തം അവർ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ ജോലി വിട്ടേച്ചു പോയത്. ഓരോരുത്തരും കിട്ടിയില്ലേ, ഞങ്ങൾ രൂപ ഇടിച്ചില്ലാണ് കൊണ്ടുതരത്. സ്വന്തം വേഗത്തിൽ പ്രവർത്തിക്കാൻ അവരെ കിട്ടിയാൽ കൊള്ളാം. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, 2 മണിയെങ്കിലും പിടിക്കണമെന്ന് ചോദിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ? ലോകത്തിലെ സകല മനുഷ്യനും നാളെ എന്തെന്നറിയാൻ വയ്യാതെ വ്യാകുലപ്പെട്ട് കഴിയുകയാണ്. ഞങ്ങൾക്ക് നാളെ അറിയാം. എന്താ നാളെ? ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞാട്ടെ. ഇവിടെ കയറി വരിക, അതാണ് റാപ്റ്റർ. അത് റിസ്രോണിക്കൽ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു. നോക്ക്, കർത്താവുദാം ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ
ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും.
പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ
എതിരേൽപ്പെടും.
അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നതിനാണ് റാപ്റ്റർ എന്ന് പറയുന്നത്. ആ റാപ്റ്റർ കഴിഞ്ഞാൽ നാലാം അധ്യായത്തിൽ നിങ്ങൾ സൂക്ഷിച്ചാലറിയാം, സ്വർഗ സിംഹാസന ദർശനം. സിംഹാസനത്തിൽ ഒരാളിരിക്കുന്നു, അതിന്റെ ചുറ്റും 24 സിംഹാസനം. അതെ വഹുപ്പാന്നേ, അതാരാ 24 മൂപ്പന്മാരാ ഓത്രം. നമ്മുടെ സകല ജാതിയിൽ നിന്നും ദൈവകൃപയിൽ വന്ന പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും കൂടെ ഒരുമിച്ച് സിംഹാസനങ്ങളിൽ ഇരിക്കുന്നതാണ് സംഭവം. യേശു 3-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം പറഞ്ഞു ഓർക്കുന്നു, ജയിക്കുന്നവനെ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ വരം നൽകും. ഞാനും ജയിച്ച്
എന്റെ
പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ
ഇരുന്നതുപോലെ.
അങ്ങനെയാണെങ്കിൽ ദൈവ സിംഹാസനത്തിൽ വട്ടമിട്ടിരിക്കുന്നത് നിങ്ങളും ഞാനുമാണ്. ലോകത്തെ ജയിക്കണം, ജഡത്തെ ജയിക്കണം, പൈശാചികനെ ജയിക്കണം, അസത്യത്തെ ജയിക്കണം, കൊലപാതകത്തെ ജയിക്കണം, ദുഷ്ടതയെ ജയിക്കണം, പാപത്തെ ജയിക്കണം. എത്ര പേർക്ക് തയ്യാറുണ്ട്? ഈ സിറ്റിയോട് ഞങ്ങൾ ചോദിക്കുന്നു, എത്ര പേരുടെ പാപത്തോട് അഗ്രസീവായിട്ട് സംഘം ഇടപെടുവാൻ? പാപത്തോട് പോരാടുന്നതിൽ ഇതുവരെ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. പാപം തടുക്കി നടുക്കുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ലോ തന്റെ ലംഘനം മറച്ചു വെക്കുന്നവനെ ശുഭം തരികയില്ല, അത് ഏറ്റുമറിഞ്ഞ് ഉപേക്ഷിക്കുന്നവരെ കരുണ ലഭിക്കും. ഞങ്ങളെ കേട്ടുകൊണ്ട് അകത്തും പുറത്തും നിൽക്കുന്ന മഹാന്മാരെ, പാപബോധം തോന്നുന്നെങ്കിൽ ഓടി മുൻപോട്ട് വരൂ, ഞങ്ങൾ നിങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാപം ഒന്ന് മാറി കിട്ടിയാൽ നിങ്ങളുടെ ഭാരം മാറും. മുമ്പേറെ കേട്ടത് ഓർക്കുന്നു, അധ്വാനിക്കുന്നവരും പാപം ഒരു ഭാരമാണ്, അകത്യം ഒരു ഭാരമാണ്. അത് മാറി കിട്ടിയത് കൊണ്ടാണ് ഞാൻ കിട്ടിയത് കണക്കുള്ളത് തോന്നും അല്ലേ. ഞങ്ങൾ കഴിയൊക്കെ എടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടില്ല. എന്താ കാര്യം? സകല ഭാഗവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുപോയി. അതേറിയ ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ യഹോവാ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സുഹൃത്തേ, ഈ ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് പ്രാപിക്കണം. ധൈര്യമുള്ളവർ മുമ്പോട്ട് വരണം. കോട്ടയം സിറ്റിയെ ഏറ്റവും വലിയ അമ്പരപ്പിച്ച സംഭവം അവിടുത്തെ ഏറ്റവും വലിയ അതെ വലിയ വ്യാപാരിയും വളരെ പ്രശസ്തനുമായ വ്യക്തി കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് സ്നാനപ്പെട്ടു. ദൈവങ്ങളെ അവിടെ മാത്രമാണോ? കേരളം മാത്രമല്ല, ഭൂലോകം മുഴുവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞിട്ട് നിസാരന്മാരായ ആളുകളെ പാപമോചനം പ്രാപിച്ചു സന്തോഷിച്ചു തുള്ളുകയാണ് ഈ ദിവസങ്ങൾ. The fools make a mock at sin. അങ്ങനെയാണ് സദൃശ്യവാക്യം. The fools make a mock at sin എന്ന് പറഞ്ഞാൽ പാപം ചെയ്തിട്ട് കളിയെന്ന് പറയുന്നത് ആരുടെ ജോലിയാണ്? മഠയന്റെ ബുദ്ധിമാന്റെ ജോലി, ബുദ്ധികെട്ടവരുടെ ജോലി. ഊഴോ എന്റെ സുഖ നേര ഞാനിച്ചിരി കുടിച്ചു, നല്ല രസമായിരുന്നു. മന്ത്രി കേട്ടാൻ തോന്നുന്നു നല്ല രസമായിരുന്നു. പക്ഷേ എനിക്ക് എത്ര പ്രാവശ്യം കുടിക്കാൻ സമയം ചാൻസ് വന്നെന്നറിയോ? ഞാൻ പറഞ്ഞു, കുടിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ കാണുകയില്ല. ഓപ്പം ഞങ്ങൾക്ക് കാശില്ലാതെ കല്ല് കുടിക്കാത്തവ പാപത്തിനെതിരെ പടമൊരുങ്ങുന്നത്. പാപം ചെയ്യാൻ അവസരമില്ലാതെ കല്ല് ചെയ്യാത്തവ പാപത്തോട് പടമൊരുങ്ങുന്നത് കൊണ്ടാണ്. ഈ സിറ്റിയോട് നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇതിന്റെ ഭരണാധിപന്മാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളെല്ലാവരും ഈ സത്യം അംഗീകരിച്ചാൽ നിങ്ങൾ ഭാഗ്യവന്മാരും. ലംഘനൻ ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. ഇതിനു വേണ്ടി ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം ഏകദേശം ഓടി തീരാൻ പോകുന്നു. തോക്കും 72 വയസ്സാണ്. ഈ വണ്ടിയുടെ ബ്രേക്കൊക്കെ ഒത്തിരി നാൾ ചവിട്ടി ചവിട്ടി ഇട്ട് തേഞ്ഞിരിക്കുക. അതുകൊണ്ട് പെരുമ്പാവൂർ ചവിട്ടെങ്കിലേ കീഴിലത്ത് നിൽക്കുകയുള്ളൂ. അതെ ഒരു ശകലം താമസിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അത്യാവശ്യമുള്ളവരുണ്ടോ? പോകണ്ടോ? ഉറക്കം പോക്കോ. ബാക്കിയുള്ളവരാണ് മെസ്സേജ്. കടയിലൊക്കെ ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഈ മൈക്കിന്റെ റേഞ്ചിലിരിക്കുന്ന സുഹൃത്തെ, നിങ്ങളുടെ ആത്മാവിന്റെ വലിയ വില കണ്ടുകൊണ്ടാണ് ഈ പ്രഷർ രോഗി, ഈ ഷുഗർ രോഗിയായ എം വി ചാക്കോ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഒറ്റ വ്യക്തിക്ക് ഭൂഗോളത്തെക്കാൾ വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പെടാണ്. പൗലോസ് പറഞ്ഞത് ഞാൻ എന്റെ പ്രാണനെ വിരിയറായി എന്നല്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കത്താവായി യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് കത്തനാലം എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ സിംഹാസനത്തിന് ചുറ്റും ഇരിക്കുന്ന ഭാഗ്യം എന്ന് ഓർത്തു കഴിഞ്ഞു. അവിടെ ചെല്ലും ഈ പീറ്ററിന്റെ പാട്ടാ മിക്കവാറും ഞാൻ പാടി ഞാൻ ആശ്വസിക്കുന്നത്. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതമ്പോ നടത്തണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണം വേണ്ടി വന്നാ ഞാനും പാടും. ഓത്തോ ഈ മനുഷ്യനാണ് എന്നെ കൊണ്ട് ഈ പാട്ടെല്ലാം പാടിക്കുന്നത്. ഇവരുടെ വിവാഹം നടക്കുന്നതിന് മുമ്പേ കർത്താവിന്റെ ദാസിയും പിതാവും മാതാവും ആ ഇളയ കുട്ടിയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ കൺവെൻഷൻ പാടിക്കുന്നു. അവർ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. കർത്താവിന്റെ ദാസനെ ഞാൻ പരിചയപ്പെട്ട ശേഷം അവരുടെ വിവാഹത്തിന് ശേഷം ഇത്ര ശ്രേഷ്ഠമായി പാടുക മനോരമ പോലും അവരെ അംഗീകരിച്ചു. നോക്കോ ഞങ്ങൾ ചുമ്മാ പാടുകയല്ല, അനുഭവത്തിൽ നിന്നാണ് ബോൺ ക്യാൻസറിൽ നിന്ന് വിടുവിച്ചതിന്റെ സ്നേഹമാണ് ഈ പാട്ട്. രാത്രിയിൽ എല്ലാം കൂടെ പറയാൻ നേരമില്ലല്ലോ, ഞാൻ വേഗം അവസാനിപ്പിക്കട്ടെ. ഈ കസയിറക്കി ചുറ്റും എനിക്കുവാൻ നിങ്ങൾക്ക് എനിക്ക് ഭാഗ്യമുണ്ട്. വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കണം. ജയിക്കുന്നവൻ എവിടെയിരിക്കാം? എന്റെ സിംഹാസനത്തിൽ. സ്വാത്രം. അത് കഴിയുമ്പോൾ മഹാകഷ്ടകാലം, 7 വർഷത്തേക്കുള്ള കഷ്ടകാലം ആരംഭിക്കുക. നാളെ എന്താണെന്ന് നിനക്കെന്താ കേട്ടോളൂ. അത് 6-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നു. 6-ാം അധ്യായത്തിൽ തുടങ്ങിയാൽ 19-ന്റെ അവസാനം വരെ മഹാകഷ്ടകാലത്തിന്റെ വിവരമാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ഭൂമിക്ക് വരികയാണ്. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. മൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തുക്കൾ ചിന്തിക്കണം. യാക്കോബിന്റെ കഷ്ടകാലം എന്നതിന് പേര്, 70-ാമത്തെ ആഴ്ചവട്ടം എന്നതിന് പേര്, യഹോവയുടെ കോപദിവസം എന്നതിന് പേര്, യഹോവയുടെ ദിവസം എന്നതിന് പേര്, പ്രതികാര ദിവസം. ഞങ്ങൾ എന്തുകൊണ്ടാണെന്നറിയാം ഒരു പ്രതികാരം ചെയ്യാത്തത്? ഒരാളെ ഞാൻ ബസേലിട്ട് ഇടിച്ചു കളഞ്ഞു കാര്യം മുടക്കി. എന്റെ ഈ ഉണങ്ങി അസീടെ ഒറ്റ ഇടിവരുന്നു. ഞാൻ ഗവൺമെന്റ് തീർന്നു വരുന്നു. 10 കൊല്ലം കഴിഞ്ഞ് പുള്ളി ഞാൻ പ്രസംഗിച്ച കൺവെൻഷനിൽ വന്ന് ഞാൻ ഈ മനുഷ്യനെ ഇടിച്ചതാ ഇന്ന് പരസ്യമായിട്ട് മാപ്പ് പറയുന്നു പറഞ്ഞു. എനിക്ക് എന്തൊരു സന്തോഷം. സ്വന്തം ഞാൻ പറഞ്ഞില്ല. പിറ്റേ ദിവസം കാണുമ്പോഴേ എന്റെ അയൽവാസിയാ. പിറ്റേ ദിവസം കാണുമ്പോ ചായോ മാറ്റി പിടിച്ചായോ എവിടെ പോവുക എന്തോണ്ട് വിശ്വസിക്കുക. ഞാൻ ചോദിക്കുന്നു 10 കൊല്ലം ചോദിച്ചപ്പോൾ കൊട്ടുകൂടി. നിങ്ങൾ തന്നെ പ്രതികാരം, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുപ്പി. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും. അതെന്റെ ദൈവത്തിന്റെ വാക്ക. കോപം പ്രതികാര ദിവസം ഭൂമിക്ക് വരികയാണ്. കഷ്ടകാലം ഭൂമിക്ക് വരികയാണ്. ഇത് മനസ്സിലാക്കണം. ഇതാണ് 6 മുതൽ 19 വരെ അധ്യായം. 7 മുദ്രകൾ പൊട്ടിക്കപ്പെടും. 7 കാഹളങ്ങൾ ഊതപ്പെടും. 7 ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കപ്പെടും. മനസ്സിലാക്കണം. 7 ക്രോധകലശങ്ങൾ ഒഴിക്കപ്പെടുകയാണ്. സയന്റിഫിക് ആയിട്ട് അക്രോറ്റാണ് ആ സംഭവം. മനസ്സിലാക്കണം. നിങ്ങൾ വായിച്ചു നോക്കണം. ഭ്രാന്ത് എഴുതി വെച്ചിരിക്കുകയല്ല. ഇതുവരെ പറഞ്ഞത് ശരിയാണെങ്കിൽ ബാക്കിയും ശരിയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പാപങ്ങളെ അവൻ ചുമക്കുമെന്ന് എഴുതി വെച്ചു അല്ലേ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വഴിപ്പെട്ടിരിക്കുന്നു? ഇണയ തൈ പോലെയും വരുടെ നിലത്തു നിന്ന് വേർപൊളിക്കുന്നത് പോലെയും ആയിരിക്കുമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. അവരെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദൈവത്തെ കാണാൻ സമ്മതിക്കില്ലെന്ന് എഴുതി വെച്ചു. അത് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മടങ്ങി വരവും ഭൂമിയിൽ നടക്കേണ്ടുന്ന മറ്റ് സംഭവങ്ങളും ഈ പുസ്തകം അനുസരിച്ച് നടക്കാൻ പോവുകയാണ്. സുഹൃത്തെ, ഇതിന്റെ ഒരു കോപ്പി കയ്യിലിരുന്നോണ്ട് സ്വന്തം കൊണ്ടു നടക്കണം, കൊണ്ടു നടന്ന് പ്രസംഗിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ഒരിക്കൽ കൂടെ ഇന്ന് രാത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, മഹാകഷ്ടകാലത്തെ സംഭവങ്ങൾ 6 മുതൽ 19 വരെ അധ്യായം, അതിലെ 11-12 അധ്യായത്തിൽ എത്തുമ്പോൾ 10-ാം അധ്യായത്തിൽ അതിന്റെ മധ്യഭാഗം, 11-12 അധ്യായങ്ങൾ ഇസ്രയേൽ അതിന്റെ നടുവിൽ അനുഭവിക്കുന്ന യാതനകൾ, 13-ാം അധ്യായത്തിൽ പൈശാചികന്റെ തത്വം, മഹാസർപ്പം ഒരു മൃഗം മറ്റൊരു മൃഗം. 13-ാം അധ്യായം ആരാണത്? മഹാസർപ്പം അല്ലെങ്കിൽ സാത്താൻ, മൃഗമെന്ന് പറയുന്നത് ആന്റി ക്രൈസ്റ്റ്, കള്ളപ്രവാചകനാണ് മറ്റേ മൃഗം. 13-ാം അധ്യായം 14-ാം അധ്യായത്തിൽ ഹർമഗദോൻ യുദ്ധത്തിന്റെ തത്രപ്പാടോടുള്ള ഒരുക്കം, 15-16-ാം അധ്യായത്തിൽ ഹർമഗദോൻ യുദ്ധത്തിന്റെ ഡിക്ലറേഷൻ, 17-ാം അധ്യായത്തിൽ മഹാകഷ്ടകാലത്തിന്റെ ഒടുവിൽ എത്തുമ്പോൾ ഒരു അമ്മാമ്മ, അമ്മാമയെ കുറിച്ച് എനിക്കെല്ലാം അറിയാം. മർമ്മം മകതിയ ബാബിലോൺ, ഡാഷിന്റെയും ഡാഷിന്റെയും മമ്മി. ഇതൊരു ലേഡീസ് ഇരിക്കുന്നത് ഞാനെങ്ങനെയാ പറയുന്നത്, മതങ്ങളെല്ലാം കൂടെ ഒന്നായിട്ട് വലിയൊരു അമ്മാമയായിട്ട് തീർന്നുകൊണ്ടിരിക്കുക, അതിനാണ് മത പാർലമെന്റ് എന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ കിട്ടുകയില്ല, കിട്ടുകയെന്നുള്ളതിരിക്കുന്നു കരുതി, ഞങ്ങളെ കിട്ടുകയില്ല. മത പാർലമെന്റ് കിട്ടുകയില്ല, എല്ലാ മതവും കൂടെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഞങ്ങളെ പീഡിപ്പിച്ചാലും ഞങ്ങൾ ജോലിയില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഭ്രാന്തമൊന്നുമായിട്ടല്ല, എല്ലാ സയൻസും മനഃശാസ്ത്രവും ബയോളജി ഒക്കെ പഠിച്ചേച്ച് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുക ഈ യൂണിയൻ കൂട്ടായ്മ. അമ്മാമ്മയുടെ പേരാണ് മഹദിയ ബാബുലൂൺ. 17-ാം അധ്യായത്തിൽ വേൾഡ് ട്രേഡ്, ലോകത്തിന്റെ വാണിജ്യ മേഖലയുടെ തകർച്ച, ദ ഡൂം ഓഫ് ദ വേൾഡ് ട്രേഡ് ആണ് 18-ാം അധ്യായം. 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം, നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ കല്യാണം നടക്കുന്ന ദൈവമൊക്കെ കല്യാണം നടക്കാൻ പോവുക. കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി എല്ലാവരെയും ഞങ്ങൾ വിളിച്ചിരിക്കുന്നു. അല്ലേ അറിയ, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നത്ത് ഒരുക്കിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ മഹത്തായ സന്ദേശം ഇനി ഇടയ്ക്ക് പറയുക. 19-ാം അധ്യായത്തിലെ ഒടുവിൽ കർത്താവായ യേശു സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് സഭയുമായി ഭൂമിയിലേക്ക്, ഹർമഗദോൻ യുദ്ധത്തിന്റെ ഒടുവിൽ യെരുശലേമിന് കിഴക്കു തെക്കുള്ള, ഇപ്പോൾ യെരുശലേമിന് തെക്കുള്ള ഏദോമിൽ കാലുകുത്തും, അവിടെ കൂടിയിരിക്കുന്ന ശത്രുക്കളുടെ മേൽ കാലുകുത്തി മഹാരാജാവ് അവരെ ചമ്മത്തിയാക്കും. സ്തോത്രം 63 വായിച്ചു നോക്കണം. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബസ്രയിൽ വരുന്ന ഇവൻ എന്തുകൊണ്ടാണ് ഈ അടുത്തടയ്ക്ക് ബസ്ര അറിയപ്പെട്ടതെന്ന് അറിയാമോ? ബസ്ര ഇറാഖിലാണ്, ഇറാഖിലെ ബസ്രയിൽ ചവിട്ടും, അവിടെയാണ് ഏദൻ തോട്ടം കണ്ടുപിടിക്കപ്പെട്ടു. നിങ്ങൾ വായിച്ചോ ഇല്ലയോ, ഏദൻ തോട്ടം ഐക്യരാഷ്ട്ര സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞ വർഷം, ഏറ്റെടുത്ത് അതിനെ വലിയൊരു ടൂറിസ്റ്റ് കോംപ്ലക്സ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തെ, ഏദൻ തോട്ടം മനുഷ്യന്റെ തറവാട്ട് വീടാണെന്ന് കണ്ടാൽ എന്റെ പുസ്തകം ഞാൻ നോക്കി പിടിക്കും. തോട്ടം മനസ്സിലായില്ലേ, ഏതന്തോട്ടത്തിലാണ് മനുഷ്യന്റെ ആദ്യത്തെ മനുഷ്യൻ എന്ന് പഠിച്ചാൽ ഈ പുസ്തകം ശരിയായി. അത് ഇന്ത്യ ഉൾപ്പെടെ സകല രാഷ്ട്രവും കൂടെ ഏതന്തോട്ടം പടുത്തോണ്ടിരിക്കുക. ദൈവങ്ങൾ ഓർത്തോക്കൾ ഞാൻ ചുമ്മാതെ അതിലില്ലാതെ പറയുകയല്ല. ശ്രുതത്തെ 19-ാം അധ്യായം അവസാനിക്കുകയാണ്. 20-ാം അധ്യായത്തിൽ വരുമ്പോൾ സഹസ്രാബ്ദ യുഗം ആരംഭിക്കുകയാണ്. പിശാചിനെ ബന്ധിച്ചിട്ട് സഹസ്രാബ്ദ യുഗം, അതിന്റെ ശേഷം അതെ പൈശാചികന്റെ 3 ആളത്തുണ്ട്, മഹാസർപ്പം മൃഗം കള്ളപ്രവാചകൻ. മഹാസർപ്പത്തെ മാത്രം അഴിച്ചുവിടും, മറ്റവരെ ഈ കുണ്ടത്തിൽ തട്ടിയിരിക്കുകയാണ്. അവൻ മാത്രം പുറപ്പെട്ടാൽ ഗോഗും അഗോഗ് എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആഗോളവ്യാപകമായി മറ്റൊരു യുദ്ധം, 20-ന്റെ 7 മുതൽ 10 വരെ വീട്ടിൽ പോയി വായിക്കേ, ഗോഗും അഗോഗ് യുദ്ധം എന്ന് പറയും. യെരുശലേം ആക്രമിക്കുവാൻ സകല മനുഷ്യരും ഒന്നിച്ചു ചേരുന്ന സംഗമം, ഗ്രേറ്റ് വാർ, അതിനുള്ള ഒരുക്കം നടക്കുക ആ സമയത്ത്. അതിന്റെ പേരാണ് കർത്താവിന്റെ ദിവസം. കളനെ പോലെ വരും അന്ന് ആകാശം കുടുംബക്കത്തോടൊഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ ഈ ഭൂമി വെന്തുപോകും. ഭൂമി വെന്തുപോകും, സകല ദുഷ്ടനും വേഗം വിശുദ്ധന്മാർ ആ സമയത്ത് കർത്താവിനോടൊപ്പം പറന്നു പോകും. ഭൂമി വെന്തുപോകും. 19:11-15 വരെ ഞാൻ വലിയ ഒരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ മുമ്പിലെ ഭൂമിയും ആകാശവും ഓടി ഓടിപ്പോയി. അതാണ് ഗ്രേറ്റ് ജഡ്ജ്മെന്റ് ഡേ. സകല ദുഷ്ടനെയും വിസ്തരിച്ചിട്ട് തീയും ഗന്ധവും കത്തുന്ന ഭൂമിയുടെ കേന്ദ്രത്തിലെ ഈ കുണ്ടത്തിലേക്ക് തള്ളിയിടും. പുതിയ ആകാശവും 21-ാം അധ്യായം നോക്കട്ടെ. പുതിയ ആകാശവും
പുതിയ ഭൂമിയും,
1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും
ഒഴിഞ്ഞുപോയി.
യഹോവയുടെ പുതിയ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നു എന്ന് യെശയ്യാവ് 65:17 എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇത് സെൻട്രൽ ജയിലായിട്ട് മാറും. ഈ പാവന ചെയ്ത് കഴിക്കുന്ന ആളുകളുടെ പൂജപ്പര ഉണ്ടോ? പൂജപ്പര, തിരുവനന്തപുരത്തെ പൂജപ്പര പോലെ പാപിയായ മനുഷ്യന് എന്നേക്കും കിടക്കാനുള്ള പൂജപ്പനയായിരിക്കും ഈ ദുർഗന്ധമുള്ള ഭൂമി. അയ്യോ, എത്ര പാപങ്ങളെ കത്തണ, സ്ത്രീകളെ കൊന്ന രാജ്യം ഭൂമി, എത്രയോ നിരപരാധികളെ വെട്ടിക്കൊന്ന ഭൂമി. ഇതിനി ഒരിക്കലും ദൈവം തിരിഞ്ഞു നോക്കില്ല, ഇതിനെ കളയും. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമി ഒന്ന് പറഞ്ഞാട്ട് ദൈവം കേൾക്കുക. പുതിയ ആകാശവും പുതിയ ഭൂമി സൃഷ്ടിക്കുകയാണ്. അപ്പോഴാണ് പുതിയ എന്ന വിശുദ്ധ നഗരം സ്തോത്രം അതിങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആ നഗരത്തിലാണ് എന്റെയും നിങ്ങളുടെയും വീട്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറഞ്ഞേ, മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അതിലേക്ക് നിങ്ങൾ ഞാനും പ്രവേശിക്കുക. ഒന്ന് വായിച്ചാട്ടെ, 22:1 എളുപ്പം വായിച്ചു ക്ലോസ് ചെയ്യാം.
നദിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പഴന്നുപോലെ ശുഭ്രമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു.
അടുത്ത വാക്യം,
നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്.
അടുത്ത വാക്യം,
അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു.
അടുത്ത വാക്യം,
വൃക്ഷത്തിനീലെ ജാതികളെ രോഗശാന്തിക്ക്
അത് രോഗശാന്തി വർദ്ധിക്കുന്ന ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് ഹെൽത്ത് എന്നാണ്, ആരോഗ്യത്തിന് ഉതകുന്നു. ഓർക്കുന്നോ, ആദ്യ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരുന്ന ജീവവൃക്ഷം അവന് അത് തിന്നാൻ പിന്നെ ദൈവം അവസരം കൊടുക്കാതെ ഇറക്കി വിട്ടു. ഇനി തിന്നാനായിട്ട് അവസരമുള്ള പുതിയ വൃക്ഷം വരികയാണ്. അടുത്ത വാക്യം,
യാതൊരു ശാപവും
ഉണ്ടാകില്ല.
ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും.
അടുത്ത വാക്യം,
അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും.
അവിടെ ചെന്നിട്ട് നമ്മൾ എന്തോ എടുക്കും എന്ന് പറഞ്ഞേ, ആരാധിക്കാൻ കൊതിയുള്ളവർ കൈയൊന്ന് ആട്ടി ഒന്ന്
ആരാധിക്കും.
അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അടുത്തത്,
അവർ അവന്റെ മുഖം കാണും.
അടുത്തത്,
അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും.
അടുത്ത വാക്യം,
ഇനി രാത്രി ഉണ്ടാകില്ല.
എന്തോ ഇല്ല,
രാത്രി
ഉണ്ടാകില്ല. അടുത്ത വാക്യം,
ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല.
അടുത്ത വാക്യം,
അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും.
എത്ര നാളത്തേക്ക്? എന്നു പറഞ്ഞോട്ടെ. അങ്ങനെയാണ് നമ്മൾ അന്ന് എത്ര നാളത്തേക്ക് രാജാക്കന്മാര്? അയ്യോ, കിരീടം ഉണ്ടാവും നോക്കിക്കേ. സ്വന്തം രാജാക്കന്മാരോയ് നിത്യ യുഗങ്ങൾ വാഴുവാൻ ഭാഗ്യം ലഭിച്ചതൊക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥിതിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തെ, നിനക്ക് വേണമോ ഈ നിത്യത? നിശ്ചത വേണമെങ്കിൽ നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നമുക്ക് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ഒടുവിലത്തെ വാക്യം, അവൻ പിന്നെ ഇവനോട് അടിച്ചത് സംഭവിച്ചു തീർന്നു, ഞാൻ അല്പയും അതല്ല. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാറട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധ നീതി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തർ എല്ലാവരും ശ്രദ്ധിച്ചു, ഗ്രൂപ്പായിട്ട് ആരും ഇരിക്കേണ്ട, വ്യക്തിപരമാണ് നിങ്ങൾക്ക് ഞാനും നിങ്ങൾ ദൈവത്തെ കാണുന്നത്. ഇതാരം വേഗം വരുന്നു. ഓരോരുത്തരൻ അവരവന്റെ പ്രവർത്തിക്കുന്ന കൊടുക്കാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഈ വലിയ ആജ്ഞയോടുകൂടെ പുസ്തകം ക്ലോസ് ചെയ്യുക. ഒടുവിലത്തെ വാക്യമൊക്കെ, ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ
വേഗം വരും.
എല്ലാവരും പറഞ്ഞാട്ടെ, ആമീൻ. ആമേൽ കർത്താവായ യേശുവേ, എല്ലാവരും എന്ന് പറഞ്ഞാട്ടെ, ആമേൽ കർത്താവായ യേശുവേ. എല്ലാവരും എഴുതാം. ഒരു മിനിറ്റ്, എത്ര പേരുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കയ്യിൽ നിർത്തിക്കാതെ. ഈ യോഗം യോഗമല്ല, പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നത്. നോക്കാം, ധാരാളം കൈകളുണ്ട്, കൈ ഉയർത്തി പിടിച്ചാടെ. പ്രാർത്ഥന ആവശ്യമുള്ള കൈ ഉയർത്തി പിടിച്ചാടെ. എത്ര മഹത്തരമായ ഒരു ക്ഷയമാണ്. അതെ, വെറുതെ ഒരു സംഭവം. മാത്രമല്ല ഈ സുവിശേഷം മനുഷ്യ വ്യക്തിത്വങ്ങൾ സറണ്ടർ ചെയ്യുന്ന സന്ദർഭമാണ്. ദൈവത്തിനു വേണ്ടി ഈ യോഗം പിരിച്ചുവിട്ട ശേഷം ഞങ്ങൾ പാട്ട് പാടുമ്പോൾ അങ്ങനെയുള്ളവർ മുൻപോട്ട് വന്നാൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ യോഗത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേക നന്ദി. കഥാവിന്റെ ശേഷദാസനെയും അനുഗ്രഹിക്കട്ടെ, കഥാവിന്റെ ദാസന്മാരെ അനുഗ്രഹിക്കട്ടെ, എല്ലാ വിശുദ്ധന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, മനോഹരമായ ഗാനങ്ങൾ കേൾപ്പിച്ച കൃഷ്ണദാസനെയും കൂട്ടായ്മക്കാരെയും അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ.